നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം യഥാർത്ഥ ആരോഗ്യം എന്താണെന്നും ഗ്രേസ്ഫുൾ ഏജിങ് എന്താണെന്നും നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഗ്രേസ്ഫുൾ ഏജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൗന്ദര്യത്തോടുകൂടി പ്രായമാകാം. അതായത് പ്രായം എന്ന് പറയുന്ന ഒരു ഇനെവിറ്റബിൾ ഘടകമാണ് അല്ലേ. നമുക്കൊരിക്കലും അത് മാറ്റാൻ പറ്റത്തില്ല. ആ പ്രായത്തിന് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ക്രോണോളജിക്കൽ ഏജിങ്ങും സെല്ലുലാർ ഏജിങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ക്രോണോളജിക്കൽ ഏജിങ് എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച പ്രായം, ജനിച്ച ആ വർഷം നോക്കിയിട്ടുള്ളതാണ് ക്രോണോളജിക്കൽ ഏജിങ്. എന്നാൽ സെല്ലുലാർ ഏജിങ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഓരോ കോശത്തിൻ്റെയും പ്രായമാണ്. അപ്പോൾ ഈ കോശത്തിൻ്റെ പ്രായം നമുക്ക് എന്തായാലും കുറയ്ക്കാൻ പറ്റും, പല ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ. അതായത് അത് ആ ഘടകങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൂടിയും ഇതിൽ ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണ്. കാരണം ഈ സെല്ലുലാർ ഏജിങ് കുറയ്ക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ നമ്മളുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം. അതാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കഴിക്കരുതെന്നും എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കരുതെന്നും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായി നമ്മൾ എങ്ങനെയാണ് സെല്ലുലാർ ഏജിങ് കുറയ്ക്കുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും മാറ്റണം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഈ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ് എന്ന രീതിയിലുള്ള, അത് അഡ്വാൻസ്ഡ് AGE പ്രോഡക്ട്സ് നമ്മുടെ ഈ ഓരോ കോശങ്ങളിലും ഉണ്ടാവുന്നതിനെ നമ്മൾ തടസ്സപ്പെടുത്തണം. ഈ AGE ആണ് നമുക്ക് പ്രായമാക്കുന്ന ഘടകം. അതൊരു ടോക്സിനാണ്. അത് ഈ കൂടുതൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഘടകങ്ങളാണത്. അതുണ്ടാവുന്നത് എങ്ങനെയാണ്? നമ്മൾ കഴിക്കുന്ന ബേക്കറി ഐറ്റംസ്, അതുപോലെ മധുരം, പഞ്ചസാര ഏറ്റവും വലിയ വിഷമാണ്. അതുപോലെ തന്നെയാണ് എല്ലാ റിഫൈൻ പ്രോഡക്ട്സും, അതുപോലെ തന്നെയാണ് എല്ലാ ഡീപ് ഫ്രൈ ഐറ്റംസും, ഐസ്ക്രീം, ചോക്ലേറ്റ്സ്. ഇതൊക്കെ പറയുമ്പോൾ അയ്യോ, ഈ മാഡത്തിൻ്റെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നും ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് കൊതിയുള്ളപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ കഴിച്ചോ. യു ക്യാൻ ടേക്ക് വൺസ് ഇൻ എ വൈൽ, ഡോണ്ട് മേക്ക് ഇറ്റ് എ റൂട്ടീൻ പ്രൊസീജിയർ. എന്നും കഴിക്കാതെ എല്ലാ ദിവസവും കഴിക്കുമ്പോഴാണ് അതൊരു ക്യുമുലേറ്റീവ് ടോക്സിസിറ്റി വരുന്നത്. വല്ലപ്പോഴുമൊക്കെ കഴിക്കുമ്പോൾ അത് വലിയ കുഴപ്പം വരത്തില്ല. അത് കാരണം അത് നമ്മുടെ ബോഡിയുടെ മെക്കാനിസം കൊണ്ട് അതങ്ങ് കറക്റ്റ് ചെയ്തു പോകും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് അതൊക്കെ കഴിക്കാം. എങ്കിലും റെഗുലറായിട്ട് ഹെൽത്തി ഈറ്റിംഗ് പാറ്റേൺ നമ്മൾ നോക്കണം. അപ്പോൾ ഈ ഒരു 4-5 ഘടകങ്ങൾ നമ്മൾ ഒഴിവാക്കുക. എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. അതോടൊപ്പം റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാതിരുന്നാലും ഈ വിഷയം ഉണ്ടാവും. സ്ട്രെസ് ഉണ്ടെങ്കിലും തീർച്ചയായും ഈ പ്രായം പെട്ടെന്നാവും. കാരണം സ്ട്രെസ് ഹോർമോൺ അതിൻ്റേതായിട്ടുള്ള ടോക്സിൻസ്, ഫ്രീ റാഡിക്കൽസ് ഓരോ കോശങ്ങളിലും കൊടുക്കും. അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് പ്രായമാവും. അതോടൊപ്പം ഉറക്കം കുറഞ്ഞാൽ വളരെ പെട്ടെന്ന് പ്രായമാവും. പെട്ടെന്ന് പ്രായമാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തുണ്ടാവും. ലക്ഷണങ്ങൾ അറിയാമല്ലോ, വളരെയധികം പെട്ടെന്ന് തന്നെ എന്താ പറയുക, മുഖത്ത് ചുളിവുകൾ വരികയും മുഖം തൂങ്ങുക, അതോടൊപ്പം കണ്ണിൻ്റെ ഒരു മാറ്റങ്ങൾ, ഒരു ചുണ്ടിൻ്റെ മാറ്റങ്ങൾ, ഓരോ ഭാഗങ്ങളായിട്ട് നോക്കുമ്പോൾ അത് തീർച്ചയായും നമുക്ക് പ്രായം തോന്നുന്ന രീതി. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും റിവേഴ്സ് ചെയ്യാൻ, റിവേഴ്സിങ് ഏജ് എന്നുള്ളതാണ്, റിവേഴ്സ് ഏജിങ് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ ആത്യന്തികമായിട്ട് നമ്മുടെ ശരീരം എങ്ങനെയാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്? കോശങ്ങൾ കൊണ്ടാണ്. ഏകദേശം 70 മുതൽ 100 ദശലക്ഷം കോടി കോശങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ളത്. അപ്പോൾ ഈ ഇങ്ങനെ ഈ കോശങ്ങൾ, ഓരോ കോശവും ശരിക്കു പറഞ്ഞാൽ ഒരു ചൂള പോലെയാണ്, ഫർണസ് പോലെയാണ്. അതിനകത്ത് എപ്പോഴും ഇങ്ങനെ തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറി നേരെ കോശങ്ങൾക്കകത്ത് കയറും. കോശങ്ങൾക്കകത്ത് ഈ ചൂള യഥാർത്ഥത്തിൽ എന്താണ്? മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു, നമുക്കറിയാമല്ലോ നമ്മളുടെ ഓരോ സെല്ലിൻ്റെയും സ്ട്രക്ചർ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ. അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, അതിനകത്ത് മൈറ്റോകോൺഡ്രിയ ഉണ്ട്, വളരെയധികം കാര്യങ്ങൾ, പ്ലാസ്മ ഉണ്ട്. അപ്പോൾ അതിൽ ഈ മൈറ്റോകോൺഡ്രിയയിലാണ് ഈ എനർജി കൺവേർഷൻ, നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് എനർജിയായിട്ട് മാറുന്ന ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിലാണ്. അപ്പോൾ ഈ മൈറ്റോകോൺഡ്രിയയ്ക്കകത്ത് ഗ്ലൂക്കോസ് കയറി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുറച്ച് പല പ്രവർത്തനങ്ങളിലൂടെ എനർജിയായിട്ട് മാറും, ATP ആയിട്ട് മാറും, കാർബൺ ഡയോക്സൈഡും ഉണ്ടാവും. അതോടൊപ്പം വളരെയധികം ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന എന്താ പറയുക, അൺസ്റ്റേബിൾ ആറ്റംസ് ആണ് ഈ ഫ്രീ റാഡിക്കൽസ്. അതാണ് ഓരോ കോശങ്ങളിലും അത് വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് ആണ് പ്രായമാവുന്നതിൻ്റെ ആത്യന്തികമായ കാരണം. അപ്പോൾ അങ്ങനെ വരുമ്പം ഫ്രീ റാഡിക്കൽസിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാനും നള്ളിഫൈ ചെയ്യാനും നമ്മളുടെ ഓരോ കോശങ്ങൾക്കും ഇൻബിൽറ്റ് മെക്കാനിസം ഉണ്ട്. അതായത് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, കാറ്റലൈസ്, ഗ്ലൂട്ടാത്തയോൺ പെർ ഓക്സിഡൈസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്ലൂട്ടാത്തയോൺ, ഗ്ലൂട്ടാത്തയോണൊക്കെ നമ്മൾ ലിവറിൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ട് ഓരോ കോശങ്ങളിലും അത് അതിന് വേണ്ടിയിട്ട് അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണിതെല്ലാം. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് കൃത്യമായിട്ട് നമ്മൾ ഓരോ കോശങ്ങളിലും ഉണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത്രയും ആഹാരത്തിലൂടെ അതത്ര ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതശൈലിയിൽ അതൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ അതിന് കണക്കാക്കി അത് നമ്മുടെ ഓരോ കോശങ്ങളിലും ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ കൂടിയും ഇതിൻ്റെ ആത്യന്തികമായിട്ട് നമ്മളുടെ ഓരോ കോശങ്ങളുടെയും പ്രായത്തെ നിശ്ചയിക്കുന്ന യഥാർത്ഥത്തിൽ NAD എന്ന് പറയുന്ന ഒരു ഘടകമാണ്. ഇതാണ് ഈ ഒരു ഗ്ലൂക്കോസിനെ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മീഡിയേറ്റർ, ഇടയ്ക്കുള്ളത്. ഈ NAD എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലും കൃത്യമായിട്ടുണ്ടെങ്കിൽ പ്രായത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെയധികം നമ്മൾ സക്സസ്ഫുൾ ആവും. പ്രായം പെട്ടെന്ന് അങ്ങോട്ട് പ്രായമാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ NADയെ കുറയ്ക്കുന്ന ഒരു CD38 എന്ന് പറഞ്ഞിട്ട് വേറൊരു ടോക്സിനുണ്ട്. ഇദ്ദേഹം ഈ CD കൂടുതലുണ്ടെങ്കിൽ, CD38 കൂടുതലുണ്ടെങ്കിൽ NAD എന്ന് പറഞ്ഞ ഘടകം കുറയും. അപ്പോൾ NAD എന്ന ഘടകം പ്രായമാവും തോറും കുറഞ്ഞ വരികയാണ്, എല്ലാവർക്കും കുറയും. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് തീർച്ചയായും ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുവർത്തിച്ചാൽ മതി. ജീവിതത്തിൽ നല്ല ഭക്ഷണത്തിലൂടെ നമുക്കത് ശ്രദ്ധിച്ചാൽ തീർച്ചയായും NAD കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് 4-5 ഘടകങ്ങളുണ്ട്. എപ്പിജെനിനാണ് നമ്പർ 1. എപ്പിജെനിൻ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ഇലക്കറികളിലും ഉള്ളതാണ്. പ്രത്യേകിച്ച് ഈ സെലറി, അതുപോലെ തന്നെ ലെറ്റ്യൂസ്, പിന്നെ എന്താ പറയുക, നമ്മുടെ ഇലകളുണ്ടല്ലോ, ഇലകളിലൊക്കെ ഒരു പരിധിവരെ എപ്പിജെനിൻ ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതലുള്ളത് സെലറി തണ്ടിലാണ്, സെലറി ഇലയിലും സെലറി തണ്ടിലുമാണ് എപ്പിജെനിൻ ഉള്ളത്. പിന്നെ അടുത്തത് ആന്തോസാന്തിൻ എന്ന് പറഞ്ഞു. ആന്തോസാന്തിൻ എന്ന് പറഞ്ഞാൽ പർപ്പിൾ കളറ്, ബ്ലൂ കളറിൽ, റെഡ് കളറിൽ എല്ലാ പഴവർഗ്ഗങ്ങളിലും അധികമായിട്ടുണ്ട്. അതായത് ബെറീസ്, ബ്ലൂബെറീസ്, സ്ട്രോബെറീസ് ഇവയിലൊക്കെ വളരെയധികം അടങ്ങിയിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്, ഈ NADയെ കൂട്ടാൻ സഹായിക്കുന്നതാണ്. മൂന്നാമതുള്ളത് ക്യൂർക്കുമിൻ. നിങ്ങൾ കേൾക്കുന്നല്ലേ ക്യൂർക്കുമിൻ, ഞാൻ എപ്പോഴും പറയാറില്ലേ. ഈ ക്യൂർക്കുമിൻ എന്ന് പറയുന്നത് ടെർമറിക്കിലെ മഞ്ഞളിനകത്തിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്, അതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കുർക്കുമിൻ. അതും വളരെയധികം ഈ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്, കൂടുതൽ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അതാണ് ഈ ഇതിനകത്ത് ഈ ഫർണസിൽ ചൂളയിൽ വരുന്ന ഈ പുകയും അതൊക്കെ എടുത്ത് കളയാനായിട്ട് വേണ്ട ആൻറ്റി ഓക്സിഡൻസിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ വരണമെങ്കിൽ ഈ NAD കൂടുതലായിട്ട് നിൽക്കണം. ക്യൂർക്കുമിൻ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല ഒരു ആൻറ്റി ഓക്സിഡൻറ് ഘടകമാണ് ക്യൂർസെറ്റിൻ. ക്യൂർസെറ്റിൻ ഉള്ളത് സവാളയിൽ, ഉള്ളിയിൽ, അതുപോലെ വെളുത്തുള്ളിയിൽ ഒക്കെ നന്നായിട്ട് ക്യൂർസെറ്റിൻ ഉണ്ട്. ഈ ക്യൂർസെറ്റിൻ അതുപോലെ ആപ്പിളിൻ്റെ സ്കിന്നിൽ ക്യൂർസെറ്റിൻ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൻ്റെ, ആപ്പിളിൻ്റെ സ്കിന്നിൽ ആപ്പിൾ കഴിച്ചാൽ മതി, നല്ല ആപ്പിളായിരിക്കണം, നല്ല വിഷമൊന്നുമില്ലാത്ത ആപ്പിൾ നോക്കി കഴിക്കുക. അതുപോലെ തന്നെ നേരത്തെ പറയാം ആന്തോസാന്തിനകത്തുള്ള സ്ട്രോബെറിയും ഇതൊക്കെ തന്നെയും ഇപ്പം കുറച്ച് ടോക്സിൻസ് ഒക്കെ അടിച്ചാണ് വരുന്നത്. എങ്കിൽ കൂടിയും നമുക്ക് ഫ്രഷായിട്ട് നല്ല രീതിയിൽ അത് ഡീറ്റോക്സ് ചെയ്ത്, അതായത് കുറച്ച് ഈ ബയോവാഷൊക്കെ ഉണ്ടല്ലോ ക്ലീനർ, അതുപോലെ തന്നെ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി, പുളിവെള്ളം, വാളംപുളിയുടെ വെള്ളം ഇവയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി പുറത്തുള്ള ടോക്സിൻസൊക്കെ കളഞ്ഞിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. റിയലി ഇറ്റ് ഈസ് ആൻറ്റി ഏജിങ്. ഓരോ കോശങ്ങളുടെയും ആവരണം നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും അതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ ഈ അതുപോലെ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല, വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഫ്രം ഔട്ട് സൈഡ്, നമ്മൾ ഭക്ഷണത്തിലൂടെ തന്നെ എടുക്കണം. അപ്പം വെർജിൻ കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ ബദാം, ഇങ്ങനെയുള്ള ഒലിവ് ഓയിൽ, ഇവയ്ക്കകത്തൊക്കെ ഏറ്റവും നല്ല കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, മീനകത്ത് മീൻ മത്തി അയല ചൂര കീരിച്ചാള കുഴിയുള്ള, അതങ്ങനെ നോൺ വെജിറ്റേറിയൻസിന് അത് കഴിക്കാവുന്നതാണ്. എങ്കിൽ കൂടിയും വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ആ ഒരു പ്രാധാന്യം വളരെ കൂടുതലാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കുക. പിന്നെ നല്ല നെയ്യ്, അതായത് ഗ്രാസ് ഫെഡ് കൗവിൻ്റെ നെയ്യ്, ഇവയൊക്കെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി വളരെ കൂടുതലായിട്ടുള്ളതാണ്. അപ്പോൾ ഇവയൊക്കെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ഭക്ഷണക്രമം നമ്മൾ എല്ലാ ദിവസവും ഫോളോ ചെയ്താൽ 100% നമുക്ക് നല്ല ഒരു രീതി ഉണ്ടാവും. അപ്പം ആദ്യത്തെ നമ്മൾ ജനന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഏതാണ്? സെലറി, സെലറിയുടെ തണ്ട്. അതല്ല, സെലറിയുടെ ഇലയും തണ്ടും, അതല്ലെങ്കിൽ മുരിങ്ങയില, അല്ലെങ്കിൽ നമുക്ക് ഈ ചീരയില, പിന്നെ ലെറ്റ്യൂസ്, ഇങ്ങനെയുള്ള ഇലകളാണ് ആദ്യത്തതെങ്കിൽ. രണ്ടാമത് വരുന്നത് കുർക്കുമിനാണെങ്കിലോ, കുർക്കുമിന് നമ്മൾ മഞ്ഞൾ, മഞ്ഞളിൻ്റെ മഞ്ഞൾ എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമെങ്കിലും ആ മഞ്ഞളിനകത്ത് ഉള്ള കുർക്കുമിൻ എന്ന് പറയുന്ന ഘടകം ഇപ്പം വേർതിരിച്ച് നമുക്ക് ക്യാപ്സ്യൂൾ ഫോമിൽ കിട്ടും. അതങ്ങനെ കുർക്കുമിനായിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെയുള്ളത് ആന്തോസാന്തിൻ. ആന്തോസാന്തിൻ എന്ന് പറയുമ്പം അത് തീർച്ചയായും ഈ പർപ്പിളും ബ്ലൂ കളറിലുള്ള ബെറീസ്, അതല്ലായെങ്കിൽ സ്ട്രോബെറി, സ്ട്രോബെറി അറിയാമല്ലോ. അപ്പോൾ ഇവ ഏതെങ്കിലും ദിവസവും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. ഒന്നും കിട്ടിയില്ലെങ്കിൽ ക്യാരറ്റും അങ്ങനെയുള്ള ബീറ്റ്റൂട്ടും ഒക്കെ തന്നെയും കഴിക്കാം. അതിനകത്തും ഇല്ല എന്ന് പറയേണ്ട ഉണ്ട്, ഒരു പരിധിവരെ ഉണ്ട്. പിന്നെ ക്യൂർസെറ്റിൻ, ക്യൂർസെറ്റിൻ എന്ന് പറയുമ്പം ഏറ്റവും നല്ലത് നമ്മുടെ ഉള്ളിയാണ്, സവാള. സവാളയ്ക്കകത്ത് വളരെയധികം ഉണ്ട്. അത് ശരിക്കും ഹാർട്ടിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഘടകവും കൂടെയാണ് ക്യൂർസെറ്റിൻ. ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വളരെ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലിനകത്തുള്ള ഡി എച്ച് എ, അതുപോലെ തന്നെ മോണോസോഡിയം ലോറിക് ആസിഡ്, ഇവ നമ്മളെ എല്ലാ കോശങ്ങളുടെയും പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. അതിൻ്റെ നോർമൽ സ്ട്രക്ചറിന് അത്യാവശ്യമാണ്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പം യു കൻ ഏജ് ഗ്രേസ്ഫുള്ളി, യു കൻ ഡൈ പീസ്ഫുള്ളി, ഇൻ ബിറ്റ്വീൻ യു കൻ മെയിൻറ്റെയിൻ 24-hour എനർജി ലെവൽ ബൈ പ്രിവെൻറ്റിങ് ഓൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. ഇതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. നമ്മൾ ഗ്രേസ്ഫുള്ളി എന്ന് പറയുമ്പം നമ്മൾ അസുഖങ്ങളൊന്നും വരാതെ നല്ലവണ്ണം ശ്രദ്ധിച്ച് നല്ലവണ്ണം ശരീരത്തെ കാത്തു രക്ഷിക്കുക എന്നുള്ളതാണ്. ശരീരത്തിനെയും മനസ്സിനെയും, മനസ്സിന് വേണ്ടി യോഗയും മെഡിറ്റേഷനും ഡീപ്പ് റിലാക്സേഷനും ചെയ്യുക, ശരിയായ ആഹാര രീതി, ശരിയായ ജീവിതശൈലി, അതോടൊപ്പം മറ്റ് എന്താ പറയുക, ഉറക്കം ശരിയായിട്ട് വേണം. ഡിസ്ട്രസ് ഫോമില, ഡിസ്ട്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കിടപ്പുണ്ട്. ഡിസ്ട്രസ് ഒരു ആൻറ്റി ഏജിങ് സീക്രട്ട് ഫോർമുലയാണത്. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഒരു, അത് ശരിക്കൊരു അക്രോണിമാണ്, അതിൻ്റെ ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആ വീഡിയോയിലുണ്ട്. അപ്പോൾ ഡിസ്ട്രസ് എന്താണെന്നുള്ളത് അതിനകത്ത് പറയുന്നു. ഡി ഫോർ ഡയറ്റ്, ഇ ഫോർ എക്സസൈസ്, അങ്ങനെ ഓരോന്നിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുക. അതോടൊപ്പം ഈ ആഹാര രീതി വളരെ പ്രത്യേകിച്ചും നന്നായിട്ട് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് മറ്റ് ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യത്തോടുകൂടി തന്നെ പ്രായമാകാം. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.